ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസിന് ശേഷം മൂന്നാം അധ്യായം
I think this is an important passage because it relates to the preparation for the first coming of Christ.
ഇതൊരു പ്രധാനപ്പെട്ട അധ്യായമാണ്, കാരണം യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ തെളിയിക്കുന്നതായ ഒരു അധ്യായമാണ്, തന്റെ വഴി ഒരുക്കുന്നതായ.
John the Baptist was sent by God to prepare the way for the coming of Christ.
യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചത് യേശുക്രിസ്തുവിന് വഴി നിർത്തേണ്ടതിനു വേണ്ടിയാണ്.
And here we read of the ministry of John the Baptist.
ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ മിഷനെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു.
ലൂക്ക് ചാപ്റ്റർ 3 verse 1 and 2.
ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ.
It says about all the secular leaders of the world in verse 1.
ഒന്നാം വാക്യത്തിൽ ലോകത്തിലെ എല്ലാ ഔദ്യോഗിക നേതാക്കന്മാരെ കുറിച്ചും കാണുന്നു.
Beginning with Caesar, the ruler of the whole world.
ഒന്നാമതായിട്ട് ലോകത്തിലെ തിബരിയോസ് കൈസരെ കുറിച്ച് ഇവിടെ കാണുന്നു.
Then the other governors, Pilate, Herod, Philip, and so on.
ഇവിടെ ഹെരോദാവിനെ കുറിച്ചും ഫിലിപ്പിനെ കുറിച്ചും അങ്ങനെ മറ്റ് ഇടപ്രഭുക്കന്മാരെ കുറിച്ച് ഇവിടെ കാണുന്നു.
Then we read in verse 2 about all the religious leaders in Israel.
അതിനുശേഷം രണ്ടാം വാക്യത്തിൽ ഇസ്രായേലിലെ എല്ലാ മത നേതാക്കന്മാരെ കുറിച്ചും കാണുന്നു.
The great leaders were Annas and Caiaphas.
ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് അന്നാവും കയ്യാഫാവിനെ കുറിച്ച് കാണുന്നു.
And what the word of God says here,
ദൈവത്തിന്റെ വചനം ഇവിടെ എന്താണ് പറയുന്നത്?
Is that God never cared for any of these secular leaders. He never cared for any of these religious leaders.
ദൈവം ഒരിക്കലും ഈ ലോക നേതാക്കന്മാരെയോ മതപരമായ നേതാക്കന്മാരെയോ മാനിക്കാതെ.
He sent the word of God. It says the word of God, verse 2, bypassed all these people and came to John.
ദൈവവചനം ഇവരെ എല്ലാം മറികടന്നുകൊണ്ട് യോഹന്നാനിലേക്ക് കടന്നു വന്നു.
God's word has no respect for earthly leaders or religious leaders.
ദൈവവചനത്തിന് ലൗകിക നേതാക്കന്മാരോ മത നേതാക്കന്മാരെയോ കുറിച്ചോ യാതൊരു മാന്യതയും കൽപ്പിക്കുന്നില്ല.
You can be a great man in the world, the word of God doesn't come to you.
ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരിക്കാം, ദൈവത്തിന്റെ വചനം നിങ്ങളെ കൊറണമെന്നില്ല.
You can be a great priest in a church, the word of God won't come to you.
നിങ്ങൾ ഒരു പക്ഷെങ്കിൽ പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട പുരോഹിതനായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങളെ കൊറണമെന്നില്ല.
You can even be an elder in a church, the word of God may not come to you.
ഒരു പക്ഷെങ്കിൽ നിങ്ങൾ സഭയിലെ ഒരു മൂപ്പൻ തന്നെ ആയിരിക്കാം, എങ്കിലും ദൈവത്തിന്റെ വചനം നിങ്ങളെ കൊറണമെന്നില്ല.
The word of God came to a man who was humbly seeking God in the wilderness.
ദൈവത്തിന്റെ വചനം മരുഭൂമിയിൽ താഴ്മയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുവനിലേക്ക് കടന്നു വന്നു.
And he was not seeking position or honor or title or anything like that.
അവൻ ഒരിക്കലും സ്ഥാനമാനങ്ങളെ അന്വേഷിക്കുന്നവനായിരുന്നില്ല.
John was not interested in any title.
യോഹന്നാൻ ഒരിക്കലും ഒരു ടൈറ്റിലിനെ ആഗ്രഹിച്ചില്ല.
John was not interested in ruling over people.
യോഹന്നാൻ ഒരിക്കലും മറ്റു മനുഷ്യരുടെ മേൽ കർത്തൃത്വം നടത്തുന്നതിനെ കുറിച്ച്
ആഗ്രഹിച്ചില്ല.
അവൻ ഒരിക്കലും ഒരു ഗ്രൂപ്പിന്റെ നേതാവായിരിക്കുവാൻ തന്നെയും ആഗ്രഹിച്ചില്ല.
He didn't even want his face to be seen.
അവൻ തന്റെ മുഖം തന്നെ ഒരിക്കലും കാണിപ്പാൻ ആഗ്രഹിച്ചില്ല.
He is described as verse 4 a voice.
അവനെ ഇവിടെ കാണുന്നത്, ദൈവവചനം ചിത്രീകരിച്ചിരിക്കുന്നത് ശബ്ദമായിട്ട്.
It's like you know, you don't see the speaker, it's only the loudspeaker is here and you hear a voice.
നമ്മള് ഒരു പക്ഷേ
you don't see.
നമ്മള് പ്രീച്ചറിയോ ഒരു ലൗഡ് സ്പീക്കർ ഇവിടെ കാണാതെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു അനുഭവം.
That's how John the Baptist wanted to be.
അപ്രകാരമായിരുന്നു യോഹന്നാൻ സ്നാപകൻ തന്നെ ആഗ്രഹിച്ചിരുന്നത്.
His motto in life was,
അവന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം,
John 3:30, he must increase but I must decrease.
യോഹന്നാൻ സുവിശേഷം 3:30 വാക്യം, അവൻ വളരണം, ഞാൻ കുറയണം.
Jesus must increase and I must decrease.
യേശു വളരണം, ഞാൻ കുറയണം.
Very very important words.
വളരെ വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു വാക്യം.
There are two things which are written in John chapter 3 as you must. One is you must be born again.
യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതായ പ്രധാനപ്പെട്ട
you have to do it.
നാം ചെയ്യേണ്ടതായ കാര്യം
one you must be born again.
വീണ്ടും ജനിക്കണം.
That's right in the beginning of that chapter.
അത് മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കാണുവാൻ കഴിയുന്നു.
Then in verse 30
മുപ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ
born again.
ഒരിക്കൽ നാം വീണ്ടും ജനിച്ചാൽ
you must decrease.
നാം കുറഞ്ഞുകൊണ്ടേയിരിക്കണം.
And Jesus must increase.
യേശു വളർന്നുകൊണ്ടേയിരിക്കണം.
So many people believe very strongly in John chapter 3 and verse 7 that you must be born again.
പലരും യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ അതിന്റെ ഏഴാം വാക്യം വിശ്വസിക്കുന്നു. അതായത് നാം വീണ്ടും ജനിക്കണം.
That is necessary. You must do it.
അത് അത്യന്താപേക്ഷിതമായുള്ള കാര്യമാണ്. നാം അത് ചെയ്യേണ്ടത് തന്നെയാണ്.
But they don't care much for the other must in verse 30.
എന്നാൽ മുപ്പതാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന മുപ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെ കുറിച്ച് വളരെ ആരും ശ്രദ്ധിക്കാറില്ല.
I must decrease and he must increase.
അവൻ വളരണം, ഞാൻ കുറയണം.
A church is destroyed by anybody who wants to increase.
സഭ ആര് തന്നെത്താൻ വളരുവാൻ ആഗ്രഹിക്കുന്നുവോ അവർ നിമിത്തം സഭ
നശിക്കും. Becoming bigger.
തന്നെത്താൻ ഉയർത്തുവാൻ, തന്നെത്താൻ
വലുതാക്കാൻ, തന്നെത്താൻ വലുതാക്കാൻ ശ്രമിക്കുന്നു. We must decrease.
നാം ദിവസം തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കണം.
That's the main way by which Christ increases. Either Christ increases or you increase in a church.
ഒന്നുകിൽ കർത്താവ് സഭയിൽ വളരുന്നു, അല്ലെങ്കിൽ നാം തന്നെ വളരുന്നു.
We have to go down and become small.
നാം ചെറുതായിക്കൊണ്ടേയിരിക്കേണ്ടതായ ആവശ്യമുണ്ട്.
Then only Jesus can increase in the church.
അപ്പോൾ മാത്രമേ യേശുവിനെ സഭയിൽ വളരുവാൻ കഴിയുന്നുള്ളൂ.
The most effective minister of the word, preacher of God's word, is the one who does not connect people to himself but to the Lord.
വളരെ പ്രയോജനകരമായ ഉപദേഷ്ടാവ് തന്നിലേക്ക് തന്നെ മനുഷ്യരെ ആകർഷിക്കാതെ കർത്താവിലേക്ക് ആകർഷിക്കുന്നതാണ്.
Why is John the Baptist ministry so important for us?
എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകന്റെ ഈ ശുശ്രൂഷ നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്നത്?
Because he was sent to prepare the people for the coming of the Lord.
കാരണം അവനെ ദൈവം അയച്ചത് മനുഷ്യരെ യേശുവിന്റെ വരവിനായിട്ട് ഒരുക്കേണ്ടതിന് വേണ്ടി.
He had a specific calling.
അവനൊരു പ്രത്യേക ശുശ്രൂഷ ഉണ്ടായിരുന്നു.
He didn't just take up a ministry because he had nothing else to do.
അവൻ തനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലാഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഏറ്റെടുത്തതല്ല.
He had a specific calling.
അവനൊരു പ്രത്യേക വിളി.
He was not like all the other priests and preachers and all.
അവൻ മറ്റുള്ള പ്രാസിങ്ങരെ പോലെയോ മറ്റുള്ള പുരോഹിതന്മാരെ പോലെ ആയിരുന്നു.
God called him, gave him a task.
ദൈവം അവനെ വിളിച്ച് അവനൊരു പ്രത്യേക ശുശ്രൂഷ നൽകി.
And he had no other interest in life but to fulfill that task.
അവന് മറ്റൊരു യാതൊരു താല്പര്യവുമില്ലായിരുന്നു. ദൈവം നൽകിയതായ ആ ശുശ്രൂഷ നിവർത്തിക്കുക എന്നത് മാത്രമായിരുന്നു.
Only such a man can be a leader of God's people.
അങ്ങനെയുള്ള ഒരു മനുഷ്യന് മാത്രമേ ദൈവ മനുഷ്യരുടെ നേതാവായിരിക്കാൻ കഴിയുള്ളൂ.
Jesus said about John the Baptist in Matthew chapter 11.
മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നു.
Matthew chapter 11 and verse 12 to 14.
മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെ.
Please read.
യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള എലിയാവ് അവൻ തന്നെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
He called John the Baptist Elijah.
യേശു യോഹന്നാൻ സ്നാപകനെ വിളിക്കുന്നത് ഏലിയാവ് എന്നാണ്.
And in Matthew 17
മത്തായിശേഷം 17-ാം അധ്യായത്തിൽ
verse 10 to 12
10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ
the disciples asked Jesus saying why do the scribes say Elijah must come first before Jesus coming.
ശിഷ്യന്മാർ അവനോട് എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു.
He said Elijah has already come.
അതിനവൻ ഏലിയാവ് വന്നു
verse 12
സകലവും യഥാസ്ഥാനത്താക്കുന്ന സത്യം. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം
അവനോട്
അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച്
പറയുന്നു.
എന്നാൽ ജനം അവനെ മനസ്സിലാക്കുവാൻ കഴിയാതെ ഏലിയാവിന്റെ ആത്മാവോടുകൂടി വന്നത് മനസ്സിലാക്കാൻ കഴിയാതെ അവനോട്
തോന്നിയത്
എന്തുകൊണ്ടാണ് ശാസ്ത്രമാർ പറയുന്നത് ഏലിയാവ് വരുമെന്നോ.
We read in Malachi the last two verses of the Old Testament. Malachi 4, verse 5 and 6.
Malachi Pravachanam, 4th Adhyayam, 5-ഉം 6-ഉം.
Here it says that the Lord says that before the coming of the great and terrible of the day of the Lord, I am going to send you Elijah, and he will restore the hearts of the fathers to the children and so on.
യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും.
What is he going to do?
എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്?
He is going to bring the fathers and children together.
അവൻ അപ്പന്മാരെയും മക്കളെയും ഒന്നിച്ച് ഒരേ ഹൃദയത്തിൽ.
He is going to bring fellowship.
അവൻ കൂട്ടായ്മ കൊണ്ടുവരാൻ.
Between older brothers and younger brothers.
മുതിർന്ന സഹോദരന്മാരും ഇളയ സഹോദരന്മാരും തമ്മിൽ ഒരു കൂട്ടായ്മ.
Fathers and children.
പിതാക്കന്മാരും മക്കളും തമ്മിൽ.
And if that is not done, the Lord says, I'll smite the land with a curse.
അത് സംഭവിക്കുന്നില്ല എങ്കിൽ ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കും.
So, this is what the disciples said. Everybody says Elijah is going to come.
അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത് ഏലിയാവ് വരും എന്നുള്ളതിനെ
കുറിച്ച്. And that was there, the prophecy. I will send Elijah before the coming of the Lord.
യേശു ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഏലിയാവിനെ അയക്കും എന്നുള്ളത് പ്രവചനമാകുന്നു.
In the Old Testament, many, many prophecies have a double fulfillment.
പഴയ നിയമത്തിൽ കാണുന്നതായ പല പ്രവചനങ്ങളും രണ്ട് നിവർത്തീകരണങ്ങളുണ്ട്.
I don't have time to show you, but throughout the Old Testament you find one fulfillment was at the first coming of Christ, the other fulfillment is at the second coming of Christ.
ഞാൻ എനിക്ക് അതെല്ലാം കാണിക്കാനുള്ള സമയമില്ല. ഒന്നാമത്തെ നിവർത്തീകരണം കർത്താവിന്റെ വരവിനെ കുറിച്ചും അതിന്റെ രണ്ടാമത്തെ
first fulfillment is at the first coming of Christ.
ഒന്നാമത്തെ നിവർത്തീകരണം കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചും
the second fulfillment will be at the second coming of Christ.
രണ്ടാമത്തെ നിവർത്തീകരണം കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും
വരുമ്പോഴായിരിക്കും. Let me show you one example. Isaiah 61.
യെശയ്യാ പ്രവചനം 61-ാം അധ്യായം.
Verse 1 and 2. This is a prophecy about the coming of Jesus, about the anointing of Jesus.
യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ. എളിവരോട് സത്വവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം.
That is one prophecy.
അത് ഒരു പ്രവചനം.
But when you see Jesus quoting that verse in Luke chapter 4,
ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് അത് എടുത്ത് സംസാരിക്കുമ്പോൾ,
he got up in the synagogue in Nazareth and he quoted this verse.
അവൻ നസറേത്തിൽ പള്ളിയിൽ ചെന്നിട്ട് ഈ വാക്യത്തെ എടുത്ത് സംസാരിക്കുന്നു.
I want you to compare Isaiah 61 with Luke 4 and see the difference.
61-ാം യെശയ്യാ പ്രവചനം 61-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായവുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളത് ഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
See Luke 4 verse 18 and 19.
ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ.
See what it says there.
ഇവിടെ വായിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവൃക്ഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു.
And he closed the book.
അതിനുശേഷം അവൻ പുസ്തകം മടക്കി. അങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്.
Now, what's missing when you compare with Isaiah 61?
ഇവിടെ എന്താണ് മിസ്സിയനായ വിഷയം നമ്മൾ 61 അധ്യായവും ഈ വാക്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
The day of vengeance of our God, which is mentioned in Isaiah 61:2, is not mentioned by Jesus here.
61-ന്റെ രണ്ടാം വാക്യം ഇവിടെ നാലാം
അധ്യായത്തിലെ രണ്ടാം വാക്യത്തിന്റെ ഒരു ഭാഗം.
രണ്ടാം വാക്യത്തിന്റെ ഒരു ഭാഗം.
The day of vengeance of our God.
നമ്മുടെ യഹോവയുടെ പ്രതികാര ദിവസം.
That Jesus didn't mention that.
യേശു ക്രിസ്തു ഈ വിഷയം ഇവിടെ ഈ കാണിക്കുന്നില്ല.
Came halfway through verse 2 and then closed the book.
അവൻ ഏകദേശം പകുതിയോളം വന്നതിന് ശേഷം
halfway through verse 2
രണ്ടാം വാക്യത്തിന്റെ പകുതി വരെ വന്നതിന് ശേഷം ബുക്ക് മടക്കി.
Why?
എന്തുകൊണ്ടാണ്?
Because the rest of it is going to be fulfilled at the second coming of Christ.
കാരണം അതിന്റെ അടുത്ത ഭാഗം കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് സമയത്ത് നിന്ന് വർത്തിയിരിക്കും.
So that's not fulfilled in the first coming. The day of vengeance is not come yet.
പ്രതികാര ദിവസം ഇതുവരെയും വന്നിട്ടില്ല.
So that's just one example.
അത് ഒരു ഉദാഹരണം.
So Elijah, there's a spirit of Elijah that was found in John the Baptist preparing people for the coming of Christ.
ഏലിയാവിന്റെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനായിട്ട് ജനത്തെ ഒരുക്കി.
And we know that in the great and terrible day of the Lord has not yet come.
ദൈവത്തിന്റെ ആ മഹാകോപ ദിവസം പ്രതികാര ദിവസം ഇതുവരെയും വന്നിട്ടില്ല.
See Luke Malachi 4:5, what did we read?
മലാഖി പ്രവചനം 4:5 അഞ്ചാം വാക്യം.
I am going to send you Elijah the prophet before the coming of the great and terrible day of the Lord. Verse 5.
അഞ്ചാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും.
And Jesus said, if you receive it, this is Elijah. Matthew 11:14, if you accept it, this is Elijah.
മത്തായി സുവിശേഷം 4:18 വാക്യത്തിൽ നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ അവനാകുന്നു ഏലിയാവ്.
But they didn't accept.
അവർ അവനെ കൂട്ടാക്കിയില്ല.
Now we are approaching the second coming of Christ.
നാം ഇപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു.
The great and terrible day of the Lord is now coming near. 2000 years ago it was not near.
ദൈവത്തിന്റെ ഭയങ്കരവും പ്രതികാരവുമായ ആ ദിവസം ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് വന്നിരുന്നില്ല.
And God needs a ministry on earth just like the ministry of John the Baptist to prepare the church for the second coming of Christ.
ഈ ഭൂമിയിൽ യോഹന്നാൻ സ്നാപകൻ ചെയ്തതുപോലെയുള്ളതായ ഒരു ശുശ്രൂഷ ദൈവത്തിന് ഈ കാലങ്ങളിൽ സഭയിൽ ആവശ്യമുണ്ട്. അവന്റെ വരവിനായിട്ട്, രണ്ടാമത്തെ വരവിനായിട്ട് ജനത്തെ ഒരുക്കേണ്ടതിനെ.
It's not one person. When John the Baptist came, it was one person.
യോഹന്നാൻ ഒറ്റയൊരാളായിട്ട് വന്നു, എന്നാൽ ഇപ്പോൾ അത് ഒറ്റയൊരു വ്യക്തിയല്ല.
Today, that ministry has to be fulfilled by the church.
ഇന്ന് ആ ശുശ്രൂഷ നിവർത്തിക്കേണ്ടത് സഭ മുഖാന്തരമാണ്.
What is that?
എന്താണ് അത്?
To prepare people for the coming of Christ.
ജനത്തെ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുക്കുക.
To turn people towards the Lord.
ജനത്തെ കർത്താവിലേക്ക് തിരിക്കുക.
Like Elijah, the spirit of Elijah.
ഏലിയാവിന്റെ ആത്മാവ് എപ്രകാരം കർത്താവിലേക്ക് ജനത്തെ തിരിച്ചു.
Just like in the Old Testament when all of Israel had backslidden, God sent Elijah to turn the nation back to him.
ഇസ്രായേൽ ജനം അവരെ ലൗകികത്തിലേക്ക് പോയപ്പോൾ ദൈവം ഏലിയ പ്രവാചകനെ അയച്ച് അവരെ ദൈവത്തിങ്കിലേക്ക് മനം തിരിപ്പിച്ചു.
In the same way, John the Baptist came.
ആ തരത്തിൽ തന്നെയാണ് യോഹന്നാൻ സ്നാപകനും ഈ ഭൂമിയിലേക്ക് വന്നത്.
He did not want anybody's sponsorship. He did not want anybody's financial support. He just proclaimed God's word.
യോഹന്നാൻ സ്നാപകന് ആരുടെയും പണപരമായ സപ്പോർട്ട് ആവശ്യമില്ലാതെ താൻ ദൈവത്തിന്റെ വചനം അവരോട് സംസാരിച്ചു.
Nobody supported him.
അവനെ ആരും തന്നെ പിന്താങ്ങിയിരുന്നില്ല.
Even his message, nobody cared for.
അവന്റെ സുവിശേഷം ആരും തന്നെ അംഗീകരിച്ചിരുന്നില്ല.
But there was a remnant of people who were longing for the truth who went out to the wilderness to listen to it.
എന്നാൽ സത്യത്തെ വാസ്തവത്തിൽ ആഗ്രഹിച്ചിരുന്നതായ ഒരു കൂട്ടം മരുഭൂമിയിലേക്ക് അവന്റെ ശബ്ദം കേൾപ്പാൻ കടന്നിരുന്നു.
And he was a voice crying in the wilderness. We read in Luke 3:4.
Luke's sesham 3:4 vakathil nam prakaram vaikunu,
make ready the way of the Lord.
മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി
ഒരുക്കുകയും
അവന്റെ പാത നിരപ്പാക്കുകയും.
That is the message that John the Baptist preached.
ഇതാണ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതായ വചനം.
Today we can say, generally speaking, Christendom is in the same backslidden state that Israel was in when Jesus came.
ഈ കാലത്തെ നാം നോക്കുകയാണെങ്കിൽ ക്രിസ്തീയഗോളം മുഴുവനായിട്ട് പഴയ നിയമ ഇസ്രായേലിന്റെ പ്രകാരം പിന്മാറ്റത്തിലേക്ക് പോയിരുന്നുവോ അതുപോലെ ഒരു പിന്മാറ്റത്തിന്റെ അനുഭവത്തിലാണ്.
And in the midst of that Christendom, of that Israel, backslidden Israel, God sent John the Baptist.
അങ്ങനെയുള്ള ഇസ്രായേലിന്റെ നടുക്ക് മധ്യത്തിലേക്ക് യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചു.
John the Baptist did not fear any man, he did not even fear a king.
യോഹന്നാൻ സ്നാപകൻ ഒരു മനുഷ്യനെ ഭയപ്പെടുകയോ അവിടുത്തെ രാജാവിനെ പോലും താൻ ഭയപ്പെട്ടിരുന്നില്ല.
He did not want to please anybody on the earth.
അവൻ ഭൂമിയിൽ ഒറ്റ മനുഷ്യനെയും പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല.
And God wants a church like that to speak for him at this time.
അങ്ങനെ മനുഷ്യരെയോ രാജാക്കന്മാരെയോ പ്രസാദിപ്പിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സഭയാണ് തന്റെ വചനം അറിയിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്.
See, in the Old Testament it was one man.
പഴയ നിയമത്തിൽ ഒരൊറ്റ വ്യക്തിയായിരുന്നു.
One Elijah, one John the Baptist.
അന്ന് ഒരു എലിയാവ് ഒരു യോഹന്നാൻ സ്നാപകൻ.
Today God does not minister through one man, it's through the body of Christ. That is the one man.
എന്നാൽ ഇന്ന് ദൈവം ഒരൊറ്റ മനുഷ്യനിൽ കൂടിയല്ല തന്റെ ശരീരമാകുന്ന സഭയിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്.
And so as a church we must be a voice in the wilderness.
സഭയും ശരീരം മരുഭൂമിയിൽ ഒരു ശബ്ദമായിരിക്കേണ്ടത് ആവശ്യം. എന്താണ് അവർ പറയുന്നത്?
Make ready the way of the Lord, get ready for the coming of Christ.
കർത്താവിന്റെ അവന്റെ പാത നിരപ്പാക്കുവിൻ.
Make ready the way of the Lord. And
കർത്താവിന് വഴി ഒരുക്കുവിൻ അവന്റെ പാത നിരപ്പാക്കുക.
Make ready the way.
കർത്താവിന് വേണ്ടി ഒരു വഴി ഒരുക്കുക.
So that he can come for a people.
അവൻ അവന്റെ ജനത്തിന് വേണ്ടി അവന് വരുവാൻ
കഴിയേണ്ടതിനായിട്ടൊരു
യോഹന്നാൻ സ്നാപകന് വളരെ പ്രധാനം അർഹിക്കുന്നതായ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു.
He could not allow himself to be deflected with doing business on the side or getting involved in politics or anything. He had one ministry here to fulfill it.
അവനെ മറ്റ് ഭൗമികമായ കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്നതിനോ മറ്റനേക പൊളിറ്റിക്സിൽ ഏർപ്പെടുന്നതിനോ സമയമില്ലായിരുന്നു. അവന് ഒറ്റ ശുശ്രൂഷ ദൈവത്തിന്റെ വഴിയൊരുക്കുക.
And God can use people, anyone, for this ministry if they have that same type of commitment.
ദൈവത്തിനെ തന്റെ സന്നിധിയിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഏവരെ കൊണ്ടും അത്തരത്തിലുള്ള ശുശ്രൂഷ നിവർത്തിപ്പാൻ കഴിയും.
God finds very few people like that.
ദൈവം അങ്ങനെയുള്ള ചുരുക്കം പേരെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്.
There are very few people today who are committed to building a local church.
സഭ പണിയപ്പെടേണ്ടതിനു വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു കൊടുത്തിരിക്കുന്നവര് വളരെ ചുരുക്കം പേര് മാത്രമേ.
Most people are attending a local church because they are a little religious and they want to meet together.
പലരും സഭയിൽ കടന്നു വരുന്നത് അവരല്പം മതഭക്തരും അവർക്കൊരു കൂട്ടം ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ്.
They have no sense of calling.
അവർക്ക് തങ്ങളുടെ വിളിയെക്കുറിച്ച് ഒരു ബോധമില്ല.
They have no sense of sacrifice.
അവർക്ക് യാഗമായി തീരുന്നതിനെ കുറിച്ച് ഒരു ബോധമില്ല.
No sense that God has called me to do something.
അവർക്ക് ദൈവം അവരെ ചിലക്ക് ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യുവാൻ വിളിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ബോധമില്ല.
I found even in many of our own churches in India.
നമ്മുടെ ഇന്ത്യയിലുള്ള പല സഭകളിലും ഞാൻ അത്തരത്തിൽ കണ്ടിട്ടുണ്ട്.
There are two types of people.
രണ്ട് തരത്തിലുള്ളതായ
even among the elders.
മൂപ്പന്മാരുടെ ഇടയിൽ തന്നെ
there are those who know God has given them a responsibility.
ചിലർ ദൈവം അവർക്ക് ഒരു പ്രത്യേക ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നു എന്നതിനെ
കുറിച്ച്
മറ്റുള്ളവർ അവിടെയുള്ളത് സൗകര്യപ്രദമായിരിക്കുന്നിടത്തോളം കാലം അവരവിടെ
കാണും.
ഞാൻ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയെന്ന് ഞാൻ പറയാം.
ഫോർ എക്സാമ്പിൾ, ബ്രദർ ഈസ് എ ഗുഡ് ബ്രദർ.
ഉദാഹരണമായിട്ട് ഒരു സഹോദരൻ, നല്ലൊരു സഹോദരൻ.
ആൻഡ് ദേർ ഈസ് എ ലിറ്റിൽ ഗാദറിംഗ് ആൻഡ് വി ആസ്ക് ഹിം ടു ലീഡ് ദി മീറ്റിംഗ്.
ചെറിയൊരു കൂട്ടമുണ്ട്, ആ സഹോദരൻ അതിനെ നയിക്കുന്നു.
ആൻഡ് ഹി ലീഡ്സ് ദി മീറ്റിംഗ്.
അവന് ആ കൂട്ടത്തെ നയിച്ചുകൊണ്ടേ പോകുന്നു.
And then he realizes that he can get a better job somewhere else.
അതിനുശേഷം അവൻ ഇപ്രകാരം മനസ്സിലാക്കുന്നു, അവന് ഒരു പ്രത്യേക നല്ലൊരു ജോലി വേറൊരു സ്ഥലത്ത് കിട്ടാൻ സാധ്യതയുണ്ട്.
സോ ഹി ഗോസ്.
അവനത് വിട്ടിട്ട് പോകുന്നു.
Can you imagine John the Baptist doing that?
യോഹന്നാൻ സ്നാപകൻ അപ്രകാരം ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ?
Suddenly somebody told him, I'll give you so much money here, can you come and work for me?
ആ ചിലർ ഇപ്രകാരം പറഞ്ഞു, അവനോട് നിനക്ക് ഇത്ര പണം ഞാൻ തരാം, നീ ഇവിടെ ഒന്ന് വർക്ക് ചെയ്യുക.
These are people who have no zero understanding of commitment to God's worship.
ഇത്തരത്തിലുള്ള ആൾക്കാർ ദൈവവിളിയെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരാണ്.
I've seen it in the Gulf too, in different groups.
ഞാൻ ഗൾഫ് രാജ്യങ്ങളിലും പ്രകാരമുള്ളവരെ കണ്ടിട്ടുണ്ട്.
Somebody leads a church apparently with great burden.
സഭയെ വളരെ ഭാരത്തോടു കൂടി നയിക്കുകയും,
and then suddenly next I hear he's gone off to Canada or somewhere.
അതിനുശേഷം അവന് പെട്ടെന്ന് കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പോകുന്നു.
What happened to this great burden he was supposed to have here?
ഇവിടെ അവനുണ്ടായിരുന്ന വലിയ ഭാരം,
it was all religiosity. There was zero spirituality in such people.
ഇതിനകത്തൊന്നും തന്നെ അല്പം പോലും ആത്മീയതയില്ല. അത് മുഴുവനും
religiosity. Christendom is full of religiosity.
ക്രിസ്തീയബോളം മുഴുവൻ മതഭക്തിയോടെ നിറഞ്ഞിരിക്കുകയാണ്.
No sense of commitment.
യാതൊരു വിധമായുള്ള സമ്പൂർണമായ സമർപ്പണവും അവിടെയില്ല.
He get up and speak something, but there's no sense of God has called me to do something.
അവൻ എഴുന്നേറ്റ് തോക്കിയോ സംസാരിക്കും, എന്നാൽ അവനെ ദൈവം തന്നെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ചൊരു ബോധം.
I want to tell you, if you don't have a sense of commitment, you can never in 1,000 years you cannot do God's will.
നിങ്ങൾക്ക് ദൈവത്തിന്റെ വിളിയിൽ ഒരു പൂർണ്ണ സമർപ്പണം ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾക്ക് 1,000 വർഷങ്ങൾക്ക് ശേഷം ചെയ്യാൻ കഴിയില്ല.
Can you imagine a mother looking after 3-4 children and then suddenly finding that, oh, she can live more comfortably somewhere else and leave all these children, 2-3 years old children, and go off somewhere else? Have you ever heard of such a mother?
നിങ്ങൾക്ക് ഇപ്രകാരം ചിന്തിക്കാൻ കഴിയുമോ? ഒരു അമ്മ 3-4 കുഞ്ഞുങ്ങളെ പോറ്റിക്കൊണ്ടേയിരുന്നു, അതിനുശേഷം മറ്റൊരിടത്ത് അവൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവളെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ?
Such a person is not a mother, she is a nurse or an aya or something.
അങ്ങനെയുള്ള ഒരു സ്ത്രീ അവൾ അമ്മയല്ല, അവളൊരു പക്ഷേ ഒരു നഴ്സോ ആയോ എന്തെങ്കിലും ആയിരിക്കും.
Today's Christian church has got ayas and not mothers and fathers, unfortunately.
ഇന്നത്തെ ക്രിസ്തീയ സഭകൾ അമ്മമാരെ കൊണ്ടല്ല, നഴ്സുമാരെ കൊണ്ടും ആയമാരെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്.
That's why it has become in such a pathetic condition.
അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതായ സഹതാപകരമായ ഒരു പരിസ്ഥിതിയിലേക്ക്. കാരണം അവർക്ക് തങ്ങളുടെ വിളിയെ കുറിച്ച് ഒരു ബോധം.
They have religious, they have no contact with God.
അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല, അവർ കേവലം മതഭക്തരുമാണ്.
As long as it's convenient for me, as long as I can make money, I'll do this work. When I get more money somewhere else, when it's not convenient, I'll go and do something else.
എനിക്ക് സൗകര്യപ്രദമായിട്ടും പണം സമ്പാദിക്കുവാൻ കഴിയുന്നതായ സൗകര്യമുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സൗകര്യം എവിടെ ഉണ്ട് അവിടെയൊക്കെ ഞാൻ നീങ്ങും.
It's like a nurse who works in one hospital, then after some time goes off to some other hospital.
ഒരു നേഴ്സിനെ പോലെ ഒരു ഹോസ്പിറ്റലിൽ കുറെ നാൾ ജോലി ചെയ്തു, അതിനേക്കാൾ മെച്ചമായിട്ടുള്ള ശമ്പളം കിട്ടുമ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകും.
That's okay, because the nurse has got no commitment to a hospital.
അങ്ങനെയുള്ള കാര്യം അവളെ സംബന്ധിച്ചിടത്തോളം അത് അപ്രകാരം ശരിയാണ്, കാരണം അവൾക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് കമ്മിറ്റ്.
Have you ever heard of a mother doing that?
എപ്പോഴെങ്കിലും ഒരു അമ്മ അപ്രകാരം ചെയ്യുന്നതായിട്ട്
നിങ്ങൾ കണ്ടിട്ടുണ്ടോ? With 2-3 children now. Looking after 2-3 children.
രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു.
See them after 5 years.
അതിനുശേഷം 5 കൊല്ലത്തിനുശേഷം.
And they are in some other country looking after some other 2-3 children.
അതിനുശേഷം മറ്റൊരു രാജ്യത്ത് നിന്ന് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ?
You ask them, what happened to the 5 years ago you were looking after some other children, where are they?
5 കൊല്ലം മുമ്പ് നിങ്ങൾ മറ്റു ചില കുട്ടികളെ പോറ്റുന്നതായിട്ട് കണ്ടോ?
അവരെവിടെയാ?
എനിക്ക് ഒരു മെച്ചമായിട്ടുള്ള ഒരു ജോലി ഇവിടെ ലഭിച്ചു.
These are not mothers.
അവര് അമ്മമാരല്ല.
These are nurses.
അവർ കേവലം നഴ്സ് വാരു തന്നെയാണ്.
The Christian church today is full of nurses, not mothers.
ക്രിസ്തീയ സഭകൾ ഇന്ന് അമ്മമാരെക്കാൾ അധികമായിട്ട് നഴ്സുമാരെ കൊണ്ടു.
Many people like to be like John the Baptist, but they don't want to pay the price.
അനേകരും യോഹന്നാൻ സ്നാപകനെ പോലെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അതിന് വേണ്ടുന്ന വില മുടക്കുവാൻ അവർ
ആഗ്രഹിക്കുന്നില്ല.
ദൈവം അവരെ വിളിച്ചിട്ടില്ല.
Why was Pontius Pilate over there as the governor?
Pontius Pilatus എന്തുകൊണ്ടാണ് അവിടെ ഗവർണർ ആയിരുന്നത്?
Is it because he had a great love for Judea that he was the governor of Judea?
അവർക്ക് അദ്ദേഹത്തിന് യഹൂദ ഗോത്രത്തെ കുറിച്ച് ഒരു വലിയ ബോധമുണ്ടായിരുന്നതാണ്.
Was it Herod had a great burden for Galilee? Was that why he is the leader of Galilee?
ഹെരോദാവിന് ഗലീലയെ കുറിച്ച് ഒരു വലിയ മനോബോധമുണ്ടായിരുന്നതാണോ അദ്ദേഹം ഗവർണർ ആയിരുന്നത്?
That is all transferable jobs. One day you are in Galilee, another day you are somewhere else, Samaria, another day you are somewhere else.
അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റാവുന്നതായ ജോലികൾ മാത്രമാണ്.
John the Baptist was not a transferable job.
യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ ഒരു സ്ഥലം മാറ്റം കിട്ടുന്ന ജീവിതം പോലെയായിരുന്നു.
ഹൈ പ്രീസ്റ്റ് വൺ ഡേ അനസ് അനദർ ഡേ കായഫസ് അനദർ ഡേ സംബഡി എൽസ്.
മതപുരോഹിതന്മാരായ ഹനാഫും കയ്യാഫവും ഒരു സമയത്ത് ഹനാഫ് ആയിരുന്നു,
പിന്നെ
അവര് അവര് റിട്ടയർ ആയതിനു ശേഷം അവർ പോയിട്ട്
മറ്റേ
യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും അവന് ദൈവത്തിൽ നിന്ന് ഒരു വിളിയുണ്ട്.
Elijah had a calling from God. There was no retirement in all for such
people. ഏലിയാവിന് ദൈവത്തിൽ നിന്ന് ഒരു വിളിയുണ്ട്, അങ്ങനെ ഉള്ളവർക്ക് റിട്ടയർമെന്റ് ഇല്ല.
What the church needs is people like that.
സഭയ്ക്ക് ആവശ്യമുള്ളത് ഇത്തരത്തിലുള്ളതായ ഭക്തന്മാരെയാണ്.
Only such a person and only such a church can be like John the Baptist.
അങ്ങനെയുള്ളവായ അവർക്ക് മാത്രമേ സഭയ്ക്കും അങ്ങനെയുള്ള ശുശ്രൂഷക്കാർക്കും മാത്രമേ ദൈവത്തിന് അവരെ കൊണ്ട് മാത്രമേ പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ.
I believe that God has raised us up for that purpose.
ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളെ ഈ കാലത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു
ശുശ്രൂഷയാണ്. The opposition and criticism and abuse and false
criticism, കളിയാക്കലും എല്ലാം ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ നിവർത്തിക്കേണ്ടതിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതുന്നു.
If we instead of being criticized and falsely accused, if we were praised, we may have been in danger of seeking the approval of these people.
നമ്മളെ കുറ്റപ്പെടുത്തുന്നതിനു പകരമായിട്ട് കളിയാക്കുന്നതിനു പകരമായിട്ട് നാം അവരുടെ എല്ലാം സ്വീകരണം നമ്മളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മൾ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു.
I find God loves us so much that he does not allow us to get any approval from anybody.
ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു ദൈവം നമ്മളെ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് നമ്മളെ അധികമായിട്ട് സ്നേഹിക്കുന്നു.
And all those who want a popular Christianity, I say, please go and find it in some other place.
ജനം താല്പര്യം ജനം അംഗീകരിക്കുകയും ചെയ്യുന്നതായ ക്രിസ്തീയത ആവശ്യമുള്ളവരെ ഞാൻ അങ്ങനെ ഉള്ളിടത്തേക്ക് പോകുവാൻ വേണ്ടി അവരോട് പറയും.
Jesus was rejected, the apostles were rejected, John the Baptist was rejected, every prophet in history was rejected.
യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും യോഹന്നാൻ സ്നാപകനും ചരിത്രത്തിൽ കാണുന്ന എല്ലാ സത്യപ്രവാചകന്മാരും മറ്റു മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടിരുന്നു.
And that's how it will be till the end of time.
അപ്രകാരം തന്നെയായിരിക്കും അവസാന നാൾ വരെ.
ജീസസ് ടോൾഡ് ഹിസ് ഡിസൈപ്പിൾസ്
കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു.
ലൂക്ക് ചാപ്റ്റർ 6
ലൂക്കോസ് സുവിശേഷം ആറാം അധ്യായത്തിൽ
വേഴ്സ് 22 ആൻഡ് 23
ഇരുപത്തിരണ്ടും 23 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ.
ജീസസ് സെഡ് ഓൾ ദ പ്രോഫറ്റ്സ് ഗോട്ട് ദിസ് ട്രീറ്റ്മെന്റ് ഫ്രം ദ ഇൻ ദ പ്രീവിയസ് ജനറേഷൻസ്.
കർത്താവ് ശിഷ്യന്മാരുടെ പ്രകാരം പറഞ്ഞു എല്ലാ സത്യപ്രവാചകന്മാരും അവരുടെ തലമുറയിൽ അവർക്ക് ലഭിച്ചതായ പ്രതിഫലം.
ഇഫ് ദേ സ്പർണ് യുവർ നെയിം വേഴ്സ് 22 ആസ് ഈവിൾ ജസ്റ്റ് റിജോയ്സ്.
മനുഷ്യർ നിങ്ങളെ ദേഷിച്ച് ഭ്രഷ്ടരാക്കി നിങ്ങളുടെ പേർ വിടക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു തുള്ളുവിൻ.
ദാറ്റ്സ് നോട്ട് ദ ടൈം ടു ഫീൽ സാഡ്. ദാറ്റ്സ് ഐ ഫൈൻഡ് ജീസസ് സെഡ് ദേർസ് ഓൺലി വൺ ടൈം യു മസ്റ്റ് ജംപ് ആൻഡ് ദാറ്റ്സ് ദ ടൈം യു മസ്റ്റ് ജംപ്.
അങ്ങനെയുള്ള അവസരം ദുഃഖിപ്പാനുള്ളതല്ല യേശു ഈ ഒരു അവസരത്തിൽ മാത്രമാണ് തുള്ളിച്ചാടുവാൻ പറഞ്ഞത്.
You know, there are people who teach people how to jump in the meetings nowadays to praise the Lord. This is the one time Jesus said you must really jump and praise the Lord.
ഇപ്രകാരം ഒരിടത്ത് മാത്രമാണ് യേശു തുള്ളിച്ചാടുവാൻ പറഞ്ഞത്.
And that's the time when people reject you and ostracize you and say these fellows are evil.
മനുഷ്യർ നമ്മളെ തള്ളി പലപ്രശ്നരാക്കി നമ്മുടെ പേര് വിടക്കെന്ന് പറയുമ്പോൾ നാം സന്തോഷിച്ചാണ്.
Then verse 26 he said.
26 വാക്യത്തിൽ അതിനുശേഷം യേശു പ്രകാരം പറഞ്ഞു സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തു.
Every false prophet was praised and honored throughout the generations.
തലമുറയിൽ എല്ലായ്പ്പോഴും എല്ലാ കള്ളപ്രവാചകന്മാരെയും അവരെ പുകഴ്ത്തി പറഞ്ഞു.
And Jesus said, a curse on you, a curse on you, when you are seeking popularity and acceptance.
നിങ്ങൾ മറ്റുള്ളവരുടെ പുകഴ്ച ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം.
Then you can't fulfill the ministry God.
അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ദൈവം നൽകിയതായ ശുശ്രൂഷ നിവർത്തിപ്പാൻ കഴിയുകയില്ല.
Then we can't be the voice in the wilderness crying out.
നാം അങ്ങനെയായിരിക്കുമ്പോൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായിരിക്കാൻ കഴിയുകയില്ല.
You know, there was a let me see if I can find that passage which says about the time when I think it's in 1 Kings where about there was this prophet in chapter 1 Kings chapter
22.
We read about Jehoshaphat joining up with Ahab and going to battle. And Jehoshaphat was a little godly man. And he had no business to join with this ungodly
Ahab.
Ahab was the leader of 10 tribes of Israel. Jehoshaphat was the leader of the 2 tribes of Israel.
Ahab patta gotrangalude thalavanayirunnu. Jehoshaphat randa gotrangalude
mattum. 10 tribes were called Israel, the 2 tribes were called Judah.
Patta gotrangala Israel ennum randu gotrangala Yehuda ennum vilichirunnu.
Ahab was king of Israel.
Ahab Israel inte rajavayirunnu.
Jehoshaphat was king of Judah.
Jehoshaphat യഹൂദയുടെ രാജാവായി.
Israel had backslidden terribly.
ഇസ്രായേൽ വളരെ മോശമായ രീതിയിൽ പിന്മാറ്റത്തിലേക്ക്.
Judah was a little better.
യഹൂദ അവരെക്കാട്ടിൽ അല്പം മെച്ചമായിരുന്നു.
It's like these dead denominations and some group of believers. It's like this would be.
ഒരു ഒരു ചത്ത കൂട്ടവും അല്പം ജീവനുള്ള വിശ്വാസികളുടെ ഒരു കൂട്ടവും.
These two should not join.
അത് രണ്ടും കൂടെ ഒരിക്കലും ഒരുക്കപ്പെട്ട് യോജിച്ചു പോകാൻ
പാടില്ല.
എന്നാൽ യഹോശഫാത്ത് ആഹാവുമായിട്ട് സമ്പർക്കം ചേർന്നു.
Exactly like you see today, believers joining with nominal Christians and saying, let's stand together and fight for the Lord.
ഈ കാലത്തിൽ വിശ്വാസികൾ നാമധേയ ക്രിസ്ത്യാനികളുമായിട്ട് ചേർന്ന് കർത്താവുമായിട്ട് നിൽക്കുന്നത് പോലെയാണിത്.
Particularly when there's a lot of opposition from non-Christians in India, you find today believers and nominal Christians joining together.
പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മറ്റ് മനുഷ്യരിൽ നിന്ന് എതിർപ്പുണ്ടാകുമ്പോൾ സാധാരണ വിശ്വാസികളും നാമധേയ ക്രിസ്ത്യാനികളും ഒന്നിച്ചേർന്ന്
നിൽക്കുന്നതായിട്ടാണ്.
ആഹാവുമായിട്ട് ഒന്നിച്ചു ചേർന്നതുപോലെയാണ്.
അവര്
രണ്ടുപേരും കഷ്ടപ്പെട്ടു.
Instead of trusting the Lord, they said, if we are united, we can fight these enemies.
അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനു പകരമായിട്ട് അവർ ഒന്നിച്ചു ചേർന്നാൽ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു.
Christians in India are also foolishly saying exactly the same thing.
ഇന്ത്യയിലുള്ളതായ ക്രിസ്ത്യാനികളും അപ്രകാരം മഠേതരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ്.
And Jehoshaphat said, he had a little fear of God. He said in verse 5, let us just seek the word of the Lord.
അഞ്ചാമത്തെ വാക്യത്തിൽ എന്നാൽ യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു.
And the king of Israel gathered the prophets. He had 400 preachers ready to preach.
അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട്.
And he said to them,
അവരോട് പറഞ്ഞു,
shall I go against Ramoth Gilead to battle?
ഞാൻ ഗിലയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കയോ എന്ന് വേണ്ടു.
And all these prophets, they were all false prophets. They had no contact with God. They said, go up. The Lord will give them into your hands. Thus said the Lord.
അതിനെ അവർ പുറപ്പെടുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും, ഏൽപ്പിക്കും എന്ന് പറഞ്ഞു.
All 400 said the same thing.
400 പ്രവാചകന്മാരും അപ്രകാരം തന്നെ ഒരു കാര്യം തന്നെ പറഞ്ഞു.
They were paid prophets of King Ahab.
അവര് ആഹാബ് രാജാവ് ശമ്പളം കൊടുക്കുന്ന പ്രവാചകന്മാരായിരുന്നു.
They got their salary, got free housing, free education for their children, and they prophesied whatever the king wanted to hear.
അവര് അവർക്ക് ശമ്പളവും നല്ല താമസ സൗകര്യങ്ങളും കുട്ടികളുടെ ഫീസും അങ്ങനെ എല്ലാ കാര്യങ്ങളും രാജാവ് നൽകിക്കൊണ്ടേയിരുന്നു.
And Jehoshaphat heard all this.
യഹോശഫാത്ത് ഇത് കേട്ടു.
And he said, this doesn't sound right. Something is wrong here.
യഹോശഫാത്തിന് ഇത് ശരിയല്ല എന്ന് തോന്നി.
And he said, isn't there a prophet of the Lord here from whom we can listen, not all these preachers?
യഹോശഫാത്ത് നാം അറിയപ്പെടുന്നു ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനിയും ആരുമില്ലയോ എന്ന് ചോദിച്ചു.
So that means he was saying, these fellows, I don't sense these fellows are prophets. They are just preachers who are preaching for a salary.
യഹോശഫാത്തിനെ പ്രകാരമാണ് ഗ്രഹിപ്പാൻ കഴിഞ്ഞത്. ഇവരാരും യഥാർത്ഥമുള്ള പ്രവാചകന്മാരല്ല. അവർ ശമ്പളത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന സംസാരിക്കുന്ന
ഒരു പ്രോഫറ്റ് ഹിയർ.
ഇവിടെ ഒരു പ്രവാചകനുണ്ടോ?
Then the king of Israel said,
അതിന് ഇസ്രായേൽ രാജാവ്,
there is one man, but I hate him. Verse 8. Because he never prophesies anything good concerning me.
Adin Israel rajav Jehoshaphatinod nam Jehovide arlappadu chodippan thakkonum iniyum Imlayude maganaya Mikhayav ennoru thanu unda ennal avan enne kurichu gunamalla dosham thanne pravachikkunnathu kondu എനിക്ക് അവനോട്
ഇഷ്ടമല്ല.
എനിക്ക് ഇവനെ കുറിച്ച് മുന്നേ ഉള്ള പരിചയമുണ്ട്.
ഐ ട്രൈ ടു ഗിവ് ഹിം ഗുഡ് സാലറി ആൻഡ് ഓൾ, ഹി ജസ്റ്റ് ഡസ് നോട്ട് കം ആൻഡ് ഹി ജസ്റ്റ് കീപ്സ് ഓൺ ടെല്ലിംഗ് ഓൾ ദാറ്റ് തിങ്സ് അഗൈൻസ്റ്റ്
മീ. യാ, ഞാൻ അവനെ നല്ല ശമ്പളമൊക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ എല്ലാ സമയത്തും അവൻ എന്നെ കുറിച്ച് നല്ലതായിട്ടൊന്നും തന്നെ
പറയുന്നില്ല. ഹി വോണ്ട് ടേക്ക് എനി ഗിഫ്റ്റ് ഫ്രം മീ ആൾസോ. ഹി വോണ്ട് ടേക്ക് എനി ഗിഫ്റ്റ് ഫ്രം മീ ഈദർ.
അവനെ എന്നിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കുന്നില്ല.
ഹി ജസ്റ്റ് വാട്ട് ഹി ലൈക്സ് ആൻഡ് ഐ ഡോണ്ട് ലൈക് ഹിം, ഐ ഹേറ്റ് ഹിം.
അവൻ അവനെ എന്ത് താല്പര്യം കൊടുക്കുന്നു അത് അവന് പറയുന്നു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നില്ല.
ആൻഡ് Jehoshaphat said, no, 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 let's get that plan. That's the one I want to listen.
Rajav angane parayirade enna Jehoshaphat paranju.
So the king said, okay, call him.
Angane Israel Rajav oru shanane vilichu Imlayude maganaya Mikhayave vegathil kootikondu varuvan kalpichu.
And then there were prophets saying all types of things, and says in verse 11, one of the prophets took a horns of iron and said, thus said the Lord, you with this you will defeat the enemy.
Panna vakathil ingane parayunu Kenyude maganaya സിദേക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, ഇവ കൊണ്ട് നീ അരാമരെ അവർ ഒടുങ്ങും വരെ
കുത്തിക്കളയും.
ഇത് ഇന്ന് ഈ കാലത്തില് പ്രവാചകന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന വലിയ കൂട്ടത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇവിടെ 400 പേരോളം കാണുന്നു.
They get money,
അവർക്ക് പണം ലഭിക്കുന്നു.
And they will say what people like to hear.
അവര് ജനം എന്ത് കേൾപ്പാൻ ആഗ്രഹിക്കുന്നുവോ അത് അവർ സംസാരിക്കുന്നു.
But a man who's got his ears attuned to the Lord will say, isn't there a prophet of the Lord in the midst of all this?
ദൈവത്തിങ്കലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രകാരം ചോദിക്കും, ഇവിടെ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ ഉണ്ടോ?
So this messenger went to call this other prophet, verse 13.
13-ാം വാക്യത്തിൽ മറ്റേ പ്രവാചകനെ വിളിക്കുവാൻ വേണ്ടി പോയി.
And he told him,
ഇവിടെ വായിക്കുന്നു, വിളിപ്പാൻ അവനോട്,
I'll tell you, all the other 400 people have already given one message. So you must make sure, verse 13, that you also, your words must be just like their words.
നേരത്തെ ഉണ്ടായിരുന്ന 400 പ്രവാചകന്മാരും ഒരേ പ്രവചനം തന്നെ പറഞ്ഞു, അതുകൊണ്ട് നിന്റെ വാക്കും അപ്രകാരം തന്നെ ആയിരിക്കണം.
But Micah said, no, as the Lord lives, only what the Lord says I will speak. Verse
14. 14-ാം വാക്യത്തിൽ അതിന് മിഖായാവ്, യഹോവയാണ് യഹോവ എന്നോട് അരുളിച്ചെന്ന് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു.
He was not bothered what people thought about him.
തന്നെ കുറിച്ച് മനുഷ്യർ എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച് താൻ ഒരിക്കലും.
So he came to the king.
അവൻ രാജാവിന്റെ അടുക്കലേക്ക് വന്നു.
The king said, Michael, shall we go to this battle or shall we not go?
രാജാവിനോട്, മിഖായാവേ, ഞാൻ യുദ്ധത്തിന് പോകയോ പോകാതിരിക്കോ?
And see what he said.
നോക്ക് എന്താണ് അവൻ പറഞ്ഞതെന്ന്.
Yeah, he says, go up and succeed. The Lord will give you. Give them into your hand.
വായിക്കുന്നു.
Verse 15.
അവസാന ഭാഗത്ത്, പുറപ്പെടുവിൻ, നിങ്ങൾ കൃതാർത്ഥരാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു.
But Ahab sensed this fellow is being sarcastic. He says in verse 16, how many times I told you, don't try to be sarcastic. Tell me the truth.
പതിനാറാമത്തിൽ ഇബ്രാഹിം വായിക്കുന്നു, രാജാവ് അവനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണം എന്ന് ചോദിച്ചു.
That means the way Micaiah said it, Ahab knew this fellow is just trying to make a fool of me.
ആഹാബിന് മിഖായ പറഞ്ഞ ആ വിധത്തിൽ അതിനെ മനസ്സിലാക്കി തന്നെ കളിയാക്കുന്നു എന്ന് എനിക്ക് അവനോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോവുക, ദൈവം അവരെ നിങ്ങളെ
ഏൽപ്പിക്കും. Sick people, like the prostitutes and thieves. But he said, like that, the prophet sometimes used to make fun of.
പരീശന്മാരോട് യേശു പ്രകാരം പറഞ്ഞു, നിങ്ങളൊക്കെ വളരെ ആരോഗ്യമുള്ളവരാണ്, ഞാൻ ഈ നിർധനരായ ആരോഗ്യമില്ലാത്തതായ സിക്ക് ആയിട്ടുള്ള രോഗികളുടെ ഇടയിലേക്ക് പോകട്ടെ.
Were they healthy people? They were the sickest of the lot, these guys.
അവര് ആരോഗ്യമുള്ളവരായിരുന്നു, അവര് മറ്റുള്ളവരെക്കാൾ അധികം രോഗമുള്ളവരായിരുന്നു.
They knew Jesus was being sarcastic.
അവർക്കറിയാമായിരുന്നു യേശു അവരെ പരിഹസിച്ച് പറയുകയാണ് എന്നുള്ളത്.
സോ ദെൻ മൈക്കായ സർ, ഓക്കേ, നൗ ഐ വിൽ ടെൽ യു ദി ട്രൂത്ത്.
അപ്പോൾ മിഖായാവ് ഇപ്രകാരം പറയുന്നു,
വേഴ്സ് 17, ഐ സോ ഓൾ ഇസ്രായേൽ സ്കാറ്റർഡ്, ദി ലോർഡ് സെഡ് ദീസ് ഹാവ് നോ മാസ്റ്റർ, ലെറ്റ് ദം ഗോ ഹോം, ഡോണ്ട് ഗോ ടു ബാറ്റിൽ.
ഇടയനില്ലാത്ത കാടുകളെ പോലെ ഇസ്രയേലൊക്കെയും പർവ്വതത്തിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ
മടങ്ങിപ്പോകട്ടെ.
അപ്പോൾ ഇസ്രയേൽ രാജാവ് യഹോശഫാത്തിനോട്, ഇവൻ എന്നെ കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു.
അതിനെ
അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക.
No, I'll tell you what I saw.
എന്താ ഞാൻ കണ്ടത് നിന്നോട് അറിയിക്കും.
I saw the Lord sitting on the throne.
യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
All the angels were before him, verse 19.
അവന്റെ മുമ്പാകെ 19-ാം വാക്യത്തിൽ ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു.
The Lord said, who will deceive Ahab to go and lead him to go and fall at Ramoth Gilead, verse 20.
യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗ്ഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും, അതിലുള്ള ഒരുത്തൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ചെന്ന ആഹാബിനെ
ഇരുപത്തിരണ്ടാം
വാക്യത്തിൽ അവൻ ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഹോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന്
പറഞ്ഞു. Verse 23, the Lord has put a deceiving spirit in the mouth of all these 400 prophets.
23-ാം വാക്യത്തിൽ ആയിലിതാ യഹോവ ഹോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു.
Zedekiah, one of those false prophets, came and slapped Micaiah on the cheek.
അതിന്റെ 24-ാം വാക്യത്തിൽ അപ്പോൾ കേനയുടെ മകനായ സിദേക്യാവ് അടുത്തെന്ന് മിഖയാവിന്റെ ചെകിട്ടത്ത് അടിച്ചു.
Then the king said, verse 27,
27-ാം വാക്യത്തിൽ,
put this man in prison. Don't give him anything but bread and water till I return.
ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു.
You will never return, don't worry.
അനുഷേവ, നീ ഒരിക്കലും മടങ്ങി വരികയില്ല.
See, this is how the true prophets were.
ഇപ്രകാരത്തിലായിരുന്നു കാലത്തിൽ
സത്യപ്രവാചകന്മാരെല്ലാം.
എല്ലാ കാലത്തും സത്യത്തിലുള്ള പ്രവാചകന്മാർ പ്രകാരം.
What you read in this chapter is just an example of what happened in Israel throughout the years.
ഇവിടെ നാം വായിക്കുന്നത് ഇസ്രായേൽ നടന്ന ഒരു ചെറിയ കാര്യത്തിന്റെ ഒരു ഒരു സംഭവത്തിന്റെ വർണ്ണം മാത്രമാകുന്നു.
No, throughout the centuries it was like this.
എല്ലാ തലമുറയിലും നടക്കുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാകുന്നു.
False prophets and the true prophets.
കള്ളപ്രവാചകന്മാരും സത്യപ്രവാചകന്മാരും.
Prophets were rejected and hated.
സത്യപ്രവാചകന്മാർ എല്ലാ കാലത്തും അവരെല്ലാ കാലത്തും വേർപാടിനെ കുറിച്ച്
സംസാരിക്കുന്നു.
അവർ വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ചു.
They preached turning from sin.
പാപത്തിൽ നിന്ന് വിട്ടുപോരുന്നതിനെ കുറിച്ച് അവർ പ്രസംഗിച്ചു.
That is what the burden of all the prophets in the Old Testament was, holiness.
അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായ ഭാരം വിശുദ്ധിയെ കുറിച്ചുള്ളതായിരുന്നു.
Jeremiah was like that.
യിരെമ്യാവ് അപ്രകാരത്തിലായിരുന്നു.
Jeremiah once said in Jeremiah chapter 20,
യിരെമ്യാവ് പ്രവചനം 20-ാം അധ്യായം,
every time Jeremiah 20 verse 8, every time I speak I cry aloud, I proclaim violence and destruction.
എട്ടാം വാക്യത്തിൽ, സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരും.
You know, in the living Bible it says, Jeremiah told the Lord, Lord, why are you always asking me to preach on judgment?
Living Bible പ്രകാരം കാണുന്നു, യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ എല്ലായ്പ്പോഴും ന്യായവിധിയെ കുറിച്ച് സംസാരിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ്?
He says, I don't like it.
ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല.
Verse 9.
9-ാം വാക്യം,
I don't like it. I said, I will not remember. I will not speak anymore in his name.
ഞാൻ ഇനിയും അവനെ ഓർക്കില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ.
His heart, but he says, when I do that, my heart becomes like a burning fire.
ഞാൻ അപ്രകാരം പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു.
See, people don't like to hear about holiness.
ഈ കാലത്തിൽ ജനം വിശുദ്ധിയെ കുറിച്ച് കേൾപ്പാൻ ആഗ്രഹിക്കുന്നില്ല.
The world is full of a Christendom that only wants to hear about the love of God.
ഈ കാലത്തിൽ ക്രിസ്ത്യഗോളം മുഴുവൻ ദൈവസ്നേഹത്തെ കുറിച്ച് മാത്രം കേൾപ്പാൻ
ആഗ്രഹിക്കുന്നു.
വിശുദ്ധി കൂടാതെ ഉള്ളതായ ഒരു ദൈവസ്നേഹം തെറ്റായിട്ടുള്ളതായ
നോ പ്രോഫിറ്റ് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് ഓർ ന്യൂ ടെസ്റ്റമെന്റ് എവർ പ്രീച്ച്ഡ്
പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഉള്ളതായ ഒരു പ്രവാചകന്മാരും
ഓൾ ദ ഫാൾസ് പ്രോഫിറ്റ്സ് പ്രീച്ച്ഡ്
എല്ലാ കള്ളപ്രവാചകനും തന്നെയാണ്
എവറി പ്രോഫിറ്റ് പ്രീച്ച്ഡ് ഹോളിനെസ്
എല്ലാ പ്രവാചകന്മാരും വിശുദ്ധിക്ക് വേണ്ടി സംസാരിച്ചു
പ്രീച്ച്ഡ് അഗൈൻസ്റ്റ് സിൻ
അവരെ പാപത്തിനെതിരായിട്ട് സംസാരിച്ചു
ഡിനൗൺസ് സിൻ
അവരെ പാപത്തെ മറത്തുകൊണ്ട്
പ്രീച്ച്ഡ് ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്
ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് അവർ സംസാരിച്ചു
And because of that, people hated them.
അതുകൊണ്ട് തന്നെ ജനം അവരെ എല്ലാം മറുത്തു പറഞ്ഞു.
All who want to be popular will preach the love of God.
മനുഷ്യരുടെ മുമ്പിൽ അവരെ തന്നെ പോപ്പുലർ ആക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ദൈവ സ്നേഹത്തെ കുറിച്ച് വിശ്വസിയില്ലാത്ത ദൈവ സ്നേഹത്തെ
കുറിച്ച് because we don't believe in the love of God.
നാം ദൈവ സ്നേഹത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണോ?
I believe in the love of God more than anybody else.
എല്ലാവരെക്കാളും അധികം ഞാൻ ദൈവ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു.
But you know what is the proof of my love for my son?
എന്റെ മകനോട് ഉള്ള എന്റെ സ്നേഹത്തിന്റെ തെളിവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
I don't want a single sickness in his body. That's my love for my son.
അവന്റെ ശരീരത്തിൽ അല്പം പോലും രോഗം ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് എന്റെ.
I don't even want him to have a cough or a cold or a fever, leave alone leprosy and cancer.
അവന് ഒരു ചെറിയ ചുമയോ പനിയോ പോലും ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
And
കാൻസറും അങ്ങനെയുള്ള അസുഖങ്ങളെ കുറിച്ച്
വിട്ടുകളയുക. Which permits people to have cancer and leprosy and disease is a false love.
മനുഷ്യർക്ക് കാൻസറും കുഷ്ഠവും അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം തെറ്റായിട്ടുള്ള ഒരു സ്നേഹം.
God's love is not like that.
ദൈവത്തിന്റെ സ്നേഹം അപ്രകാരം.
God's love hates sin.
ദൈവത്തിന്റെ സ്നേഹം പാപത്തെ വെറുക്കുന്നു.
See, nurses don't care so much for the sick patients in their charge like a mother cares for the child.
ഒരമ്മ തന്റെ കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് പോലെ ഒരിക്കലും ഒരു നേഴ്സ് ശ്രദ്ധിക്കാറില്ല.
Jeremiah proclaimed judgment.
അതുകൊണ്ട് യിരെമ്യാവ് ന്യായവിധിയെ കുറിച്ച്
ബിക്കോസ് ഓഫ് ദാറ്റ് പീപ്പിൾ വർ അറ്റാക്കിംഗ് ഹിം.
അതുകൊണ്ട് യിരെമ്യാവിനെ ജനമെല്ലാം എല്ലാ സമയത്തും തന്നെ നിഷേധിച്ചുകൊണ്ടേയിരുന്നു.
You know what they were saying?
എന്താണ് അവർ പറഞ്ഞറിയാമോ?
He says, I've heard worse than the whispering of many people, terror on every side, denounce him, let us denounce him. And all my trusted friends are watching for my fall.
പദാമാഗത്തിലെ സർവത്രഭീരി ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പീൻ. ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പകപെട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു.
The prophets had very few friends.
നിങ്ങൾക്കറിയാമോ, പ്രവാചകന്മാർക്ക് സത്യപ്രവാചകന്മാർക്ക് വളരെ കുറച്ച് സ്നേഹിതന്മാർ മാത്രമേ കാണുകയുള്ളൂ. അവരെ മറ്റുള്ളവർ അവനെ പകച്ചിരുന്നു, അവനെ
ദേഷ്യിച്ചിരുന്നു.
പല പ്രവാചകന്മാരും അവർ
ഏകാന്തരായിരുന്നു.
അവർ മറ്റുള്ളവരുടെ പുകഴ്ചയോ അവർ ദൈവത്തിന്റെ ഉന്നതമായ നിലവാരത്തെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരാൽ മാനിക്കപ്പെട്ടിരുന്നവരല്ല.
But Jeremiah says it doesn't make a difference to me because verse 11 the Lord is with me and therefore my persecutors will all stumble and they will not prevail they'll be utterly ashamed they have failed with an everlasting disgrace that will not be forgotten
പതിനൊന്നാമത്തെ എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട് ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കുകയില്ല അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ ഏറ്റവും ലജ്ജിച്ചു പോകും ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ.
സോ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കോളിംഗ് വാസ് എ വെരി യുണീക് കോളിംഗ്.
യോഹന്നാൻ സ്നാപകന്റെ വിളി ഒരു പ്രത്യേക തരത്തിലുള്ള വിളിയായിരുന്നു.
ദ ചർച്ച് ഈസ് കോൾഡ് ടു ബി എ പ്രൊഫറ്റിക് വോയ്സ് ഇൻ ദിസ് ടൈം ഇൻ ദ വേൾഡ്.
സഭ ഈ സമയത്ത് ലോകത്തിൽ ഒരു പ്രവചന ശബ്ദമായിരിക്കാൻ വേണ്ടിയാണ്
കമ്മിറ്റഡ് ടു ദ ലോർഡ്സ് മിനിസ്ട്രി.
സമ്പൂർണമായിട്ട് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവർ.
നോ മാൻ ഹു ലവ്സ് മണി കെൻ ബി എ വോയ്സ് ഫോർ ഗോഡ് ഇൻ ദിസ് ജനറേഷൻ. ഇംപോസിബിൾ.
പണത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും ദൈവത്തിന്റെ ശബ്ദമായിരിക്കാൻ കഴിയുകയില്ല.
മാൻ ഹു സെർവ്സ് ദ ലോർഡ് വെൻ ഇറ്റ് ഇസ് കൺവീനിയന്റ് ഫോർഗെറ്റ് ഇറ്റ് യു കാൻ്റ് ബി എ പ്രൊഫറ്റിക് വോയ്സ് ഫോർ ഗോഡ്.
സൗകര്യോചിതം പോലെ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശബ്ദമായിരിക്കാൻ കഴിയുകയില്ല.
പേഴ്സൺ ഹൂസ് ലൈക്ക് എ നേഴ്സ് cannot be a voice for God.
ഒരു നേഴ്സിനെ പോലെയുള്ള ഒരാൾക്ക് ദൈവത്തിന്റെ ശബ്ദമായിരിക്കാൻ കഴിയുകയില്ല.
They can sit in the congregation and listen, but they can't be a voice for God.
അവർക്ക് കൂട്ടത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾപ്പാൻ കഴിയും, എന്നാൽ അവർക്ക് ദൈവ ശബ്ദമായിരുന്നില്ല.
John the Baptist was committed.
യോഹന്നാൻ സ്നാപകൻ സമ്പൂർണ്ണമായിട്ട്
he didn't serve the Lord when it was convenient for him.
അവന് സൗകര്യമുള്ളപ്പോൾ ദൈവത്തെ
അവന്
സൗകര്യം ഉള്ളപ്പോഴും ഇല്ലായപ്പോഴും എല്ലായ്പ്പോഴും ഒരുപോലെ ദൈവത്തെ
സ്വീകരിച്ചു.
അവന്റെ സന്ദേശത്തെയോ അവനെ പണപരമായിട്ടോ ആര് തന്നെ പിന്താങ്ങിയിരുന്നില്ല. എന്തായിരുന്നു അവന്റെ അനന്തരഫലം?
He had to eat very simple food in the wilderness.
അതിന്റെ ഫലമായിട്ട് അവൻ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഭക്ഷണം തന്നെ
കഴിക്കുന്നത്.
അവന് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചുകൊണ്ട് നടന്നതായിട്ട് കാണുന്നു.
And he had to live very, very, very simple dress because he didn't get much money.
അവനെ വളരെ കുറഞ്ഞതായ വസ്ത്രം തന്നെ ധരിക്കേണ്ടി വന്നു. അത് കാരണം അവന് പണമൊന്നും ലഭിക്കുന്നില്ല.
He was not like Annas and Caiaphas who lived in grand palaces.
അവൻ ഹനാവിനെയും കയ്യാഫാവിനെയും പോലെ ആയിരുന്നില്ല.
You see today, so-called Christian workers, they are 99% of them are like Annas and Caiaphas, not like John the Baptist.
ഇന്ന് കാണുന്നതായ 99% ക്രിസ്തീയ സേവരെ നോക്കിയാൽ അനാവിനെയും കയ്യാഫാവിനെയും പോലെയാണ്.
See, nowadays there are so many people who call themselves apostles, evangelists, preachers, pastors, everything, all types of titles.
ഈ കാലത്ത് നമുക്ക് അപ്പോസ്തലന്മാരെന്നും സുവിശേഷന്മാരെന്നും അങ്ങനെ പലതരത്തിലുള്ളതായ ടൈറ്റിലുകൾ കേൾക്കുവാൻ കഴിയും.
I test all these people by one test, that's all. Not 10 tests, one test.
ഞാൻ ഒരു ടെസ്റ്റ് ഇവരിൽ നടത്താറുണ്ട്.
I say, what is their attitude to money? That's all.
ആ പണത്തോടുള്ള ബന്ധത്തിൽ അവരുടെ സ്വഭാവം എപ്രകാരമാണ്?
That is the only test I want to apply to every preacher, whether Catholic or Pentecostal or Brethren or anybody in the world.
പെന്തക്കോസ്തലോ കത്തോലിക്കയിലോ ലോകത്തിൽ ഏത് സമൂഹത്തിലും ഉള്ളതായ കർത്താവിന്റെ വേലക്കാരൻ അഭിമാനിക്കുന്നവനെ പണത്തോടുള്ള ബന്ധത്തിൽ അവന്റെ സ്വഭാവം എന്താണെന്നുള്ളതിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്.
I'll tell you my conviction.
ആ കാര്യത്തിൽ എന്റെ ഉള്ളിൽ ഉറച്ചിരിക്കുന്ന കാര്യം,
I believe that Mother Teresa was more a servant of God than any Pentecostal pastor I met in my life.
മദർ തെരേസ പെന്തക്കോസ്തലുള്ള അനേക പാസ്റ്റർമാരെക്കാളും ദൈവത്തിന്റെ നല്ല ശുശ്രൂഷ ചെയ്ത ഒരു സ്ത്രീ ആയിരുന്നു.
I don't agree with her doctrine.
അവളുടെ ഉപദേശവുമായിട്ട് ഞാൻ പൊരുത്തപ്പെടുന്നില്ല.
I will not do her ministry.
ഞാൻ അവളുടെ ശുശ്രൂഷയും ഞാൻ ചെയ്യില്ല.
How many people she brought to the Lord, I don't know. Maybe nobody.
എത്ര പേരെ അവർ കർത്താവിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കാര്യം കൊണ്ടുവന്നതാണല്ലോ.
I'm talking about her ministry, I'm talking about her life.
ഞാൻ അവളുടെ ശുശ്രൂഷയെ കുറിച്ചല്ല, എന്നാൽ അവളുടെ ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
When the Pope gave her his car,
പോപ്പ് അവൾക്കൊരു കാർ സമ്മാനമായി ഒരു മെർസിഡീസ് കാർ വണ്ടി കൊടുത്തപ്പോൾ,
don't travel in buses anymore, travel in this car.
നീ ഇനി തൊട്ട് ഈ മെർസിഡീസ് കാറിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞപ്പോൾ,
she sold that car and gave all that money for God's work.
Aval aa car vittadin shesham adin levicha panam muluvan karthavinte velikkayittu.
You show me one Pentecostal pastor anywhere in the world who has done that.
Pentecostalulla yerengil oru pastor apragaram cheyittundengil ningal ennodu parayunga.
You think God is deceived just by doctrine and speaking in tongues?
Devam itharathil nalla upadeshathal kabalippikkapadumennu ningal karuthunnundo?
I am not a Catholic.
Njan oru Catholic karanalla.
But many people think, how can this Cornelius be saved? That's what the Jews said. That fellow is not a Jew. How can he be accepted by God?
അവരുടെ പ്രകാരമാണ് പറയുന്നത്. കൊർനേലിയോസ് പ്രകാരമാണ് രക്ഷ പ്രാപിക്കുന്നത്. അവനൊരു യഹൂദനല്ല.
Do you know about whom Jesus said, I have never seen such faith among all the Israelites?
നിങ്ങൾക്കറിയാമോ ആരെ കുറിച്ചാണ് യേശു പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന്?
About whom? About a Roman who, I don't know what he worshipped. But he had more faith in Jesus than all these Jews who were reading the Bible.
Roma karana yeshadadibine kurichana kartav prakaram parnade Israel itharathulla vishwasam njan kandilla.
I am not ashamed to say that I have seen more freedom from the love of money in some lady like that than in all these preachers I meet nowadays who roam around the gulf the whole time.
Panasnehathil ninnu vidudalulla itharathulla oru streeye kurichu parayunnathil enikku yadhu rajayamilla. Anegam pentecostal pastors mark ഇത്തരത്തിലുള്ള പണസ്നേഹത്തിൽ നിന്ന് വിടുതൽ.
I know if that lady came here to take money, all that money would go for God's work.
ഈ ബഹറിലേക്ക് ആ സ്ത്രീ പണ കളക്ഷന് വേണ്ടി വരികയാണെങ്കിൽ ആ പണം മുഴുവനായിട്ട് കർത്താവിന്റെ വേലയ്ക്കായിട്ട്.
I can't say that about the pastors of here.
എന്നാൽ എനിക്ക് ഇവിടെ വരുന്ന പാസ്റ്റർമാരെ കുറിച്ച് പ്രകാരം പറയുവാൻ കഴിയില്ല.
No, I don't blame the pastors.
ഞാൻ ആ പാസ്റ്റർമാരെ അല്ല കുറ്റപ്പെടുത്തുന്നത്.
I blame all the stupid believers who support these pastors. Those are the people who are at fault.
മടഹരായ വിശ്വാസികൾ അവർ അത്തരത്തിലുള്ളതായ വേലയെ പിന്താങ്ങുന്നു.
How can they survive unless there are foolish believers supporting them?
മഠേരായ വിശ്വാസികൾ അവരെ പിന്താങ്ങുന്നില്ലാത്ത പക്ഷം അവർക്ക് ജീവിപ്പാൻ കഴിയില്ല.
We think doctrine, 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 that's the main thing. Oh, she prays to Mary. I know that's wrong what she does, pray to Mary.
നമ്മൾ എല്ലായ്പ്പോഴും ഉപദേശം ഉപദേശം എന്ന് പറയുന്നു. ആ സ്ത്രീ മേരിയോട് പ്രാർത്ഥിക്കുന്നു.
But you may discover in the final day that praying to Mary was not as bad as loving money.
അവസാന ദിവസം നിങ്ങൾ ഇപ്രകാരം ഒരുപക്ഷെ കണ്ട് അതിശയിച്ചു പോകും. മേരിയോട് പ്രാർത്ഥിച്ചത് പണത്തെ സ്നേഹിക്കുന്നതിനോളം തെറ്റായിരുന്നില്ല.
Why?
എന്തുകൊണ്ടാണ്?
Because praying to Mary is a mistake of the head. Her doctrine is wrong. Loving money is a mistake of the heart. That's most serious.
മേരിയോട് പ്രാർത്ഥിക്കുന്നത് അവളുടെ ഉപദേശത്തിന്റെ തെറ്റാണ്. എന്നാൽ പണത്തെ സ്നേഹിക്കാനുള്ളത് അത് ഹൃദയത്തിന്റെ തെറ്റാണ്.
You mark my words. When you stand before Jesus, you'll see that what I say is true.
നിങ്ങൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിക്കൊള്ളുക. നിങ്ങൾ അവസാന ദിവസം നിൽക്കുമ്പോൾ ഇപ്രകാരം കാണും.
I don't support all these money loving pastors. I will not give one rupee to any of them.
ഞാൻ ഇങ്ങനെ പണസ്നേഹികളായ പാസ്റ്റർമാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല.
I will be doing the work of the devil if I support them.
ഞാൻ അവർക്ക് പണം കൊടുക്കുന്നെങ്കിൽ ഞാൻ പിശാചിനെയാണ് പിന്താങ്ങുന്നത്.
John the Baptist had to live very simply.
യോഹന്നാൻ സ്നാപകൻ വളരെ നിർമ്മലമായ രീതിയിൽ
തന്നെ. He could not live like Annas and Caiaphas.
അവൻ അനാഫിനെയും കയ്യാഫാവിനെയും പോലെ
ജീവിക്കുന്നു. He could not live like Pilate and Herod and Caesar.
പീലാത്തോസിനെയും ഹെരോദാവിനെയും കൈസരെയും പോലെ അവൻ ജീവിച്ചില്ല.
What did we read in Luke chapter 3?
ലൂക്കോസ് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം എന്താണ് വായിക്കുന്നത്?
The word of God bypassed Caesar, Herod, Pilate, Annas, Caiaphas and came to John.
ദൈവത്തിന്റെ വചനം അനാഫിനെയും കയ്യാഫാവിനെയും ഹെരോദാവിനെയും പീലാത്തോസിനെയും മറികടന്ന് യോഹന്നാനിലേക്ക് വന്നു.
That's the way God speaks.
അത്തരത്തിലാണ് ദൈവം സംസാരിക്കുന്നത്.
Through those who are committed to him.
ദൈവം തന്റെ മുമ്പിൽ തന്നെ താൻ സമർപ്പിച്ചിരിക്കുന്നവരുടെ പ്രകാരമാണ്.
I encourage you, my brothers and sisters.